നമസ്കാരം. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിക്ഷേപകർ എത്തുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും അധികം നിക്ഷേപിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യരുള്ള ഒരു ചെറിയ സംസ്ഥാനം കേരളമായിരിക്കും. കാരണം ഏറ്റവും അധികം വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ഏറ്റവും കാര്യമായ വരുമാനമുള്ളവരൊക്കെ കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉപഭോക്തൃ വിപണി ഇത്രയും സജീവമായി നിൽക്കുന്നത്. നമുക്കുള്ളത്രയും സ്വർണ്ണക്കടയും തുണിക്കടയും ആശുപത്രികളും മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്ന് തിരിച്ചറിയുക. അതൊക്കെ വാങ്ങാൻ ആളുകളുള്ളതുകൊണ്ടാണ് അവർ ഇവിടെ ഇങ്ങനെ വിരാജിക്കുന്നത്. പക്ഷെ ആരും കയ്യിലിരിക്കുന്ന പണം ഇവിടെ നിക്ഷേപിക്കില്ല. അതിന് കാരണം ഇവിടെ നിക്ഷേപിച്ചാൽ ഒരു വരുമാനവും കിട്ടില്ല എന്നതാണ്. കേരളത്തിൻ്റെ നിക്ഷേപ ചരിത്രം എടുത്തു നോക്കുക. ആദ്യകാലത്തെ നിക്ഷേപകർ കർഷകരായിരുന്നു, ഭൂവുടമകളായിരുന്നു. അവർ വലിയ തോതിൽ ഭൂമിയിൽ നിക്ഷേപിച്ചു, കൃഷിയിൽ നിക്ഷേപിച്ചു. പക്ഷെ പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതെല്ലാം സർക്കാർ കൊണ്ടുപോയി. അവിടെ ആരംഭിച്ചതാണ് വാസ്തവത്തിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിൻ്റെ ആദ്യത്തെ തകർച്ച. പിന്നീട് ഇടക്കാലത്ത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഫാക്ടറികൾ ആരംഭിച്ചു. കേരളത്തിൽ ഉടനീളം ഫാക്ടറികൾ ഉണ്ടായിരുന്നു, വലിയ തുണിമില്ലുകൾ ഉണ്ടായിരുന്നു, പുനലൂരും വെള്ളൂരും പേപ്പർ മില്ലുകൾ ഉണ്ടായിരുന്നു, മാവൂർ ഗാളിയൂർ റയോൺസ് ഉണ്ടായിരുന്നു, ട്രാവൻകൂർ റയോൺസ് ഉണ്ടായിരുന്നു, ട്രാവൻകൂർ സിമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാനത്ത് അനേകം വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വ്യവസായങ്ങളെല്ലാം പിന്നീട് തകർന്ന് തരിപ്പണമായി. ചെറുകിട ലാബുകൾ അടക്കമുള്ള ഒരു പ്രത്യേക തരം ബിസിനസ്, ഒരു പാരാമെഡിക്കൽ ബിസിനസ് പിന്നീട് രൂപപ്പെട്ടു. അവയും അപ്രത്യക്ഷമായി. ഇന്ന് നമ്മുടെ നാട്ടിൽ ആകെയുള്ള ബിസിനസ് പഞ്ചനക്ഷത്ര ആശുപത്രികളാണ്. പക്ഷേ ആ ആശുപത്രികളും ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് വിഴുങ്ങുകയാണ്. നാളെ ഇവയുടെ ഭാവി എങ്ങനെയാവും എന്നൊരു നിശ്ചയവുമില്ല. ഒരുപക്ഷെ അവർ ഈ നാടിനെ മുഴുവൻ രോഗഗ്രസ്തരാക്കി വിഴുങ്ങിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് മനുഷ്യരുടെ മനസ്സിൽ ആത്മവിശ്വാസമുണ്ടായി നിക്ഷേപിക്കാൻ സാഹചര്യമൊരുക്കുകയാണ്. വി ഡി സതീശൻ എന്ന ധനകാര്യമന്ത്രി ആ ലക്ഷ്യത്തിലാണ് ഇന്നലെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്. സതീശൻ്റെ മറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് മറക്കാം. ആ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ മറക്കാം. മറക്കാതെ ചർച്ച ചെയ്യേണ്ടത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള വി ഡി സതീശൻ്റെ ഉറച്ച നിലപാടും അതിനനുബന്ധമായ പദ്ധതികളുമാണ്. നിക്ഷേപകർ കേരളത്തിലേക്ക് വരാതിരിക്കാൻ നാലഞ്ച് കാരണങ്ങളുണ്ട്. ആദ്യത്തേത് ഉയർന്ന കൂലിയാണ്. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന കൂലി ഇവിടെ കൊടുക്കണം. ഉയർന്ന ജീവിത ചെലവാണ് ഉയർന്ന കൂലിയുടെ പ്രധാന കാരണം. രണ്ടാമത്തേത് ചുവപ്പ് നാടയാണ്. ഏതെങ്കിലും ഒരു നിക്ഷേപം നമ്മൾ നടത്തണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് രാജ് ഇവിടെ നൂലാമാലകളെ തുടരും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒരു നിക്ഷേപകൻ്റെ മനം മടുപ്പിച്ച് പറഞ്ഞുവിടാൻ കഴിയും. അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കൈക്കൂലി കിട്ടാൻ ഉതകുന്ന തരത്തിൽ നിയമങ്ങൾ ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് തീർച്ചയായും തൊഴിലാളി യൂണിയനുകളാണ്. മറ്റ് സംസ്ഥാനത്തൊന്നുമില്ലാത്ത വിധത്തിൽ ഇവിടെ തൊഴിലാളി യൂണിയനുകൾ ശക്തമാണ്. അവർ നിക്ഷേപകരെ ബൂർഷകളായി കരുതുന്നു. ബൂർഷകൾ ലാഭമുണ്ടാക്കാൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അവർക്കുള്ളതുകൊണ്ട് അവർ ഒരിക്കലും ലാഭമുണ്ടാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ബസ് വാങ്ങുന്നതിൻ്റെ മുമ്പിൽ പോലും കൊടി നാട്ടിക്കൊണ്ട് അവർ സമരം നടത്തും. ഡിമാൻഡ് സപ്ലൈ തിയറി അവർക്ക് ബാധകമല്ല. നോക്കുകൂലി നിരോധിച്ചെങ്കിലും അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഒരു ഫാക്ടറിയിൽ ഒരു ലോറിയിൽ ചരക്ക് വന്നാൽ അതിറക്കാനുള്ള അവകാശം യൂണിയൻകാർക്കാണ്. യൂണിയൻകാർക്ക് അതിറക്കാനുള്ള സാങ്കേതിക മികവില്ല. ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കേണ്ടതാണ്. ഒരുപക്ഷെ ടിപ്പർ ലോറിയിൽ വന്നാൽ വെറുതെ കമത്താഴുന്ന ഇറക്കാൻ ആവശ്യമില്ല. പക്ഷേ ടിപ്പർ ലോറി വന്ന് കമഴ്ത്തണമെങ്കിലും ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കണമെങ്കിലും ഈ പറയുന്ന ചുമട്ട് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം. ഇനി നേരിട്ട് ഇറക്കേണ്ടതാണെന്ന് കരുതുക. ഒരു പണിക്കാരനെ നിർത്തി ഇറക്കേണ്ടതിൻ്റെ എത്രയോ ഇരട്ടി കൂലി കൊടുക്കണം ഈ ചുമട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ ഉൽപാദന ചെലവ് അതിശക്തമായി വർദ്ധിക്കും. നാലാമത്തത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. നമ്മുടെ നാട്ടിൽ നേരെ ചൊവ്വേ ഒരൊറ്റ റോഡ് പോലുമില്ല. ആകെ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നത് NH 66 പണി പൂർത്തിയാകുമ്പോൾ ഇവിടെ കണ്ടെയ്നറുകൾ എത്തുമെന്നാണ്. ഇതുവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെയ്നറുകൾക്ക് സഞ്ചരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. അഞ്ചാമത്തേത് കാര്യക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവമാണ്. ധാരാളം വിദ്യാഭ്യാസമുണ്ടെങ്കിലും നിരവധി ആളുകളോടുണ്ടെങ്കിലും കാര്യക്ഷമതയുള്ള ടെക്നിക്കൽ നോഹയുള്ളവരെ ഇവിടെ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. ആറാമത്തേത് ഭൂമിയുടെ ലഭ്യതയും വില കൂടുതലും. ഇവിടെ ഭൂമിയുടെ ലഭ്യത കുറവാണ്, ഉള്ള ഭൂമിക്ക് വില കൂടുതലാണ്. ഈ ആറ് ഘടകങ്ങളാൽ ഇവിടെ ആരും നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നില്ല. ഈ ആറ് ഘടകങ്ങൾക്ക് നേരെയാണ് വി ഡി സതീശൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂമിയുടെ വിലയൊക്കെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും പുതിയ ഭൂപരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായി വ്യവസായിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയുടെ വിലയെ ശക്തമായ നിയന്ത്രണത്തിലൂടെ കൈകാര്യം ചെയ്യാനാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പരിസര പ്രദേശത്തെ കഴിഞ്ഞ സർക്കാർ നിരവധി വ്യവസായങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടക്കാതെ പോയതിന്റെ കാര്യം ആ വ്യവസായ പദ്ധതികളിലേക്ക് പണം നിക്ഷേപിക്കുന്നവർക്ക് ഭൂമി അഫോർഡ് ചെയ്യാൻ കഴിയാത്തതാണ്. അതിന് പരിഹാരമുണ്ടാക്കുമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വലിയ പൊളിച്ചെഴുത്തിലൂടെ പൊന്നും വില സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് കരുതാം. യൂണിയനുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി തൊഴിൽ നിയമങ്ങളിൽ പരിഷ്കാരം വരും. മാറി മാറി വരുന്ന സർക്കാരുകൾ രണ്ട് പതിറ്റാണ്ടിലധികമായി ഏകജാലക സംവിധാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. എന്നാൽ തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ ഏകജാലക സംവിധാനത്തിലൂടെയാണ് വ്യവസായങ്ങളെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏകജാലക സംവിധാനം നടപ്പിലാക്കും എന്ന നിശ്ചയദാർഢ്യം സതീശനുണ്ടാവും. അതായത് നിങ്ങളൊരു സംരംഭത്തിന് ഇറങ്ങിയാൽ നിങ്ങളുടെ ബിസിനസ് നിയമപരമാണെന്ന് തെളിഞ്ഞാൽ മതി, നിങ്ങളുടെ എല്ലാ ലൈസൻസിങ് സമ്പ്രദായവും സർക്കാർ ചെയ്തു തരും. അത് ഏകജാലകത്തിലൂടെ തന്നെ കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തും. ഇതിനുവേണ്ടി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സെൽ എന്ന പേരിൽ ഒരു സമ്പ്രദായം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ലിൻ്റെ ബാധ്യതയാണ് സംരംഭകനെ മെനക്കെടുത്താതെ അവൻ്റെ പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കാൻ, അവനുണ്ടാവുന്ന തൊഴിൽ പ്രശ്നങ്ങളടക്കം ഇടപെട്ട് പരിഹരിക്കുക, ബുദ്ധിമുട്ടിൽ പോകുന്ന സംരംഭകരെ സഹായിക്കാൻ റിവോൾവിംഗ് ഫണ്ട് അടക്കമുള്ള ഫണ്ടിംഗ് സംവിധാനവും നടപ്പിലാക്കും. ബാങ്കുകളുമായി സഹകരിച്ച് ലാഭസാധ്യതയുണ്ടെന്ന് സർക്കാർ സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ ലോൺ കൊടുക്കുന്നതടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പദ്ധതികൾക്കും രൂപം കൊടുക്കുന്നുണ്ട്. മിഷൻ സമുദ്ര എന്ന പദ്ധതിയും ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ചതും വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരവും ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി കേരള സൃഷ്ടിയിൽ മൂലഘടകങ്ങളായി മാറും. മിഷൻ സമുദ്ര നിസ്സാരമായൊരു പദ്ധതിയല്ല. കേരളത്തിൽ രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, കൊച്ചിയിലും തിരുവനന്തപുരത്തും. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പദ്ധതിയുടെ വിജയമാണ് വാസ്തവത്തിൽ മിഷൻ സമുദ്ര എന്ന പദ്ധതിക്ക് പോലും രൂപം കൊടുക്കാൻ കാരണമാകുന്നത്. ഈ രണ്ട് പദ്ധതികളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ 5 പുതിയ ഇടത്തരം തുറമുഖങ്ങളും 10 ചെറുകിട തുറമുഖങ്ങളും പുനർനിർമ്മിക്കാനാണ് പദ്ധതി. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, പൊന്നാനി ഇവയായിരിക്കും ഇടത്തരം തുറമുഖങ്ങളായി നിർമ്മിക്കുക. ഈ ഇടത്തരം തുറമുഖങ്ങളും രണ്ട് പ്രധാന തുറമുഖങ്ങളും കൈകാര്യം ചെയ്യാൻ പൂർണ്ണാധികാരം അദാനിക്ക് കൊടുക്കും. കോൺഗ്രസ് പാർട്ടിക്ക് അദാനി വിരുദ്ധ വികാരമുണ്ടെങ്കിലും വി ഡി സതീശൻ അതില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് വാസ്തവത്തിൽ ശാഠ്യം പിടിച്ചത് അദാനി തന്നെയായിരുന്നു. അദാനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കേരള തീരത്തുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ സതീശനോടൊപ്പം നിന്ന് നടപ്പിലാക്കാനും അതിനുവേണ്ട കേന്ദ്ര അനുമതി മോദിയെ കൊണ്ട് വാങ്ങിക്കാനും അദാനിക്ക് കഴിയും. ആരെതിർത്താലും ആ പദ്ധതിയുമായി മുമ്പോട്ട് പോയി കേരളത്തിൻ്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥയിലൂടെ സാമ്പത്തികമായി ഉയർത്താനാണ് സതീശൻ്റെ പദ്ധതി. കടലിനെയും കായലിനെയും റോഡുകളെയും വിമാനത്താവളങ്ങളെയും തുറമുഖങ്ങളെയും എല്ലാം ബന്ധിപ്പിക്കുന്ന സമഗ്രമായ ലോജിസ്റ്റിക് പദ്ധതികളാണ് സതീശൻ വിഭാവന ചെയ്യുന്നത്. ഇവയെല്ലാം അദാനി തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ഇപ്പോൾ തന്നെ എയർപോർട്ടും സീപോർട്ടും അദാനിയുടെ നിയന്ത്രണത്തിലാണ്. അദാനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നുകൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് സതീശൻ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാന തുറമുഖങ്ങൾക്ക് ചുറ്റും വ്യവസായ പാർക്കുകളും സ്റ്റഫിംഗ് സെന്ററുകളും വെയർഹൌസുകളും സ്ഥാപിക്കും. അതിനുവേണ്ട തടസ്സങ്ങൾ നീക്കി ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കും. വിഴിഞ്ഞത്തെ ഭൂഗർഭ ടണലും ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡുകളും ഒക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഉൾനാടൻ ജലപാതകൾ വളർത്തിയെടുക്കുകയും വിഴിഞ്ഞം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത പൂർത്തിയാക്കുകയും ചെയ്യും. വിഴിഞ്ഞത്തും കൊച്ചിയിലും ക്രൂയിസ് ഷിപ്പുകൾ ഇറങ്ങി ടൂറിസ്റ്റുകളെ ആകർഷിക്കും. ഈ ലക്ഷ്യം കൂടി കണക്കിലെടുത്താണ് ടൂറിസത്തെ വ്യവസായത്തിലേക്ക് മാറ്റുന്നത്. വ്യവസായമാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ടൂറിസത്തിന് നിരവധി ലൈസൻസിങ് കടമ്പകളുണ്ട്. എന്നാൽ വ്യവസായത്തിന് ലൈസൻസിങ് കടമ്പകൾ കുറവാണ്. വൻകിടക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ റോളുള്ളത്. ചെറുകിടക്കാരെ കൂടി ഇറക്കുക, സർക്കാർ കുത്തക അവസാനിപ്പിക്കുക, അങ്ങനെ ടൂറിസം മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി നിക്ഷേപകരെ കൊണ്ടുവരിക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. നിക്ഷേപകരെ കണ്ടെത്താനുള്ള എളുപ്പവഴികളൊന്നായി പ്രവാസികൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാൽ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാൻ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചുപോയി. യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ഇറാൻ കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ ഗൾഫ് രാജ്യങ്ങളുടെ പഴയ സുരക്ഷ ഇനി ബാക്കിയുണ്ടാവില്ല. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ സ്വദേശവൽക്കരണം ശക്തമാക്കാൻ പോകുന്ന ദിനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയവരൊക്കെ പതിയെ നാട്ടിലേക്ക് നിക്ഷേപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 10 ലക്ഷം കോടിയിലധികമാണ്. ഇപ്പോൾ പോലും കേരളത്തിലെ ഓരോ വർഷത്തെയും പ്രവാസി റെമിറ്റൻസ് സർക്കാർ ഇവിടെ അനുകൂല സാഹചര്യം ഒരുക്കി കൊടുത്താൽ കുറഞ്ഞത് 25 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറായി. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും. ഗൾഫിൽ ഒരു കട നടത്തുന്നതിന് പോലും 5-6 കോടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുണ്ടാവില്ല. ഗൾഫിലേതിന് സമാനമായ സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങളിലും ഉയർന്നു വരുന്നു. ആ രാജ്യങ്ങളിലൊക്കെ വംശീയത അതിശക്തമായി രൂപപ്പെടുകയും കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതോടെ പലരും നാട്ടിലേക്ക് മടങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. മാത്രമല്ല ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലവേറുകയും തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഇവിടങ്ങളിലൊക്കെ ബിസിനസ് നടത്തി പണം ഉണ്ടാക്കിയവർക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് പ്രവാസി നിക്ഷേപ പദ്ധതിയുമായി രംഗത്ത് വരുന്നത്. പ്രവാസികളുടെ പണം വാങ്ങി പലിശ കൊടുക്കുന്നതിന് പകരം പ്രവാസികളെ പ്രത്യേകമായി കണക്കാക്കി ഇവിടെ നിക്ഷേപിക്കാനും അവർക്ക് ലാഭം ഉറപ്പാക്കാനുമുള്ള സർക്കാർ ഗ്യാരണ്ടി ആയിരിക്കും ഈ പദ്ധതി. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ അഴിച്ചുപണി. വിദ്യാഭ്യാസ രംഗത്തെ ഇതുവരെയുള്ള പഴഞ്ചൻ രീതികൾ മാറ്റിമറിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ നയം മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ അനുവദിക്കുന്നതായിരുന്നു. പക്ഷെ അവയൊക്കെ ഒരിടത്തും എത്തിയില്ല. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട് പൂട്ടപ്പെടുന്നു. പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടുന്നില്ല. പകരം സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും വാതിൽ തുറക്കും. അവർക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ തുടങ്ങാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ കേരളത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് വിദ്യാഭ്യാസം സപ്ലൈ ചെയ്യാനായിരിക്കും പദ്ധതിയിടുക. കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെ, സാർക്ക് രാജ്യങ്ങളുടെ വിദ്യാർത്ഥികളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടാവും. ഇതും വലിയ നിക്ഷേപമാണ്. കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് പഠിക്കാൻ വന്നാൽ അത് വലിയ നിക്ഷേപമായി മാറും. അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടുതൽ വരുമാനമുണ്ടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ഒരധിക നികുതി പോലും അടിച്ചേൽപ്പിക്കാതെയാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പാഴ്ചെലവുകൾ കുറച്ചുകൊണ്ട് കേ ഫോൺ, കേ ഡിസ്ക്, കേ മൊബൈൽ എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ തിരുട്ട് സംഘം അടിച്ചു മാറ്റാൻ വേണ്ടി തുടങ്ങിയ പദ്ധതികളെല്ലാം സ്ക്രാപ്പ് ചെയ്യും. അതേസമയം വരുമാനം കുറച്ചുകൊണ്ട് ലാഭമുണ്ടാക്കാനുള്ള സാധ്യതകളും ഈ സർക്കാർ ആരാഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി പകുതിയായി കുറച്ചതാണ്. സാധാരണഗതിക്ക് ആരും തുനിയാത്ത ഒരു പരിശ്രമമാണ്. ഞെട്ടിക്കുന്ന തരത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിരക്ക് പകുതിയായി കുറച്ചു. പക്ഷെ അതുവഴി വലിയ തോതിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നു. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് 2000 രൂപയും സ്ലീപ്പറിന് 3000 രൂപയാണ് ഇപ്പോൾ ഒരു സീറ്റിന്റെ നികുതി. എന്നുവെച്ചാൽ 5000 രൂപ. പുതിയ സിസ്റ്റം അനുസരിച്ച് ടൂർ ബസ്സിന് 900 രൂപയായി, സ്ലീപ്പറിന് 1500 രൂപയായി മാറും. ഒറ്റയടിക്ക് 2500 രൂപ കുറയുന്നു. വരുമാന നഷ്ടമാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്, എന്നാൽ വരുമാന ലാഭമാണ് സർക്കാർ കണക്കാക്കുന്നത്. ഈ പരിഷ്കാരം നിലവിൽ വരുന്നതോടെ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെയുള്ള നിരക്കിനേക്കാൾ കുറവാകും നമ്മുടെ ടാക്സ് നിരക്ക്. ഇവിടെ നിരക്ക് കൂടുതലായതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നവർ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ മാറ്റും. ആ സംസ്ഥാനങ്ങളിലുള്ള ബസ്സുകളും ഇവിടേക്ക് രജിസ്ട്രേഷന് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ നികുതി വരുമാനം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഇവിടെ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഷാസി അടക്കമുള്ളവ വാങ്ങണമെന്ന് നിർബന്ധമുണ്ട്. ഷാസിക്ക് ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് വില. അതിൻ്റെ 28% ജി എസ് ടി കൂടും. എന്നുവെച്ചാൽ നിരക്ക് കുറച്ചുകൊണ്ട് വരുമാനം കൂട്ടുന്ന പദ്ധതിയാണ് ഇതുവഴി പ്രഖ്യാപിച്ചത്. ഇത്തരം പൊടിക്കൈകൾക്കപ്പുറത്തേക്ക് വലിയ തോതിൽ നിക്ഷേപം കൊണ്ടുവന്ന് കുട്ടികളാരും നാട് വിട്ടു പോവാതെ ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കുന്ന ഒരു കേരളമാണ് വി ഡി സതീശൻ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ രക്ഷയില്ലാത്തതുകൊണ്ട് നാട് വിട്ടുപോകുന്നു. പഠനം കഴിയാൻ പോലും കാത്തു നിൽക്കാതെ അവർ നാട് വിടുന്ന സാഹചര്യത്തിന് അറുതി ഉണ്ടാക്കാൻ ഇവിടേക്ക് എല്ലാ സംവിധാനങ്ങളും തിരിച്ചു വിളിക്കുകയാണ് വി ഡി സതീശൻ. ഇവിടെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവും, തൊഴിൽ പരിശീലനം ഉണ്ടാവും, തൊഴിൽ ശാലകളുണ്ടാവും, സ്വയം സംരംഭകർക്കുള്ള എല്ലാ സഹായവും ഉണ്ടാവും. 5 വർഷം കൊണ്ട് കേരളത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ വി ഡി സതീശൻ ഇട്ട അടിത്തറയായി വേണം ഇന്നലത്തെ ബജറ്റിനെ കാണാൻ.